ഒരിക്കൽ എനിക്ക് ഹെവൻലി സെലസ്റ്റിയൽ വിസ എന്ന് പറയുന്നത് വൺസ് ഇറ്റ് ഈസ് പ്രിന്റഡ് ഇൻ മൈ പാസ്പോർട്ട് മൈ ഇറ്റേണൽ പാസ്പോർട്ട് ദാറ്റ് വിൽ ബി വാലിഡ് ഫോർ എവർലാസ്റ്റിംഗ് എവർ ആൻഡ് എവർ സ്വത്രം പ്രൈസ് ഗോഡ് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നെങ്കിൽ നല്ല സ്തോത്രമൊക്കെ പറഞ്ഞേ അർത്ഥം മനസ്സിലായില്ല ദൈവക്കൾ ഓർക്കണം നിങ്ങൾക്ക് എനിക്കും കിട്ടുവാൻ പോകുന്ന പ്രതിഫലത്തിന്റെ നാളുകൾ കോടി വർഷമല്ല കോടി കോടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണെന്ന് ഓർക്കുമ്പോൾ അൽപായുഷിന്റെ അകത്തെ ചെറിയ ദിവസങ്ങളെ സഹനത്തിന് മാറ്റിവെക്കും സ്തോത്രം പൗലോസിനോട് ചോദിച്ചാട്ടെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്നെ കർത്താവ് രണ്ട് കാര്യം പഠിപ്പിച്ചു നാലഞ്ചു വർഷത്തിന് മുമ്പ് ഞാൻ ഐ വാസ് ഇൻ എ ക്രോസ് റോഡ് ഇൻ മൈ ക്രിസ്ത്യൻ ലൈഫ് ഐ വാസ് ഇൻ എ ക്രോസ് റോഡ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് വന്നപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞു തന്ന രണ്ട് വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല ഒന്ന് കർത്താവിനെനിക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ എനിക്ക് തന്നെ ആശയം ഇതാണ് ഒന്ന് നീ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എപ്പോഴെങ്കിലും മനപ്രയാസം വരുമ്പോൾ എന്താ ഓർക്കേണ്ടത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർക്കാൻ പറഞ്ഞു അങ്ങനെ ദേശം വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ എങ്ങനെയാ സാരമില്ലെന്ന് പറയുന്നത് എങ്ങനെയാ നോ സാരം എന്നാണോ പറയുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നേ
For I reckon that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us.
Okay. I asked that. That is a summary. That is correct. That is the summary. You have to say that you have to say that you have the best terminology. What do you say? Never mind. Sotra. 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 You say that. You say that. You say that. കാല് കല്ലയിലൊന്ന് തട്ടി അപ്പോഴെന്ത് പറയണം നെവർ മൈൻഡ് പേഴ്സ് കള്ളം കൊണ്ടുപോയി അന്നേരവും നെവർ മൈൻഡ് അടുക്കളയ്ക്കകട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് സ്വല്പം കരിഞ്ഞു പോയി അപ്പോഴും ആ നെവർ മൈൻഡ് ഒന്നും പറയണ അത് കിഴുക്ക് കൊടുക്കും നോ 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 ഡോണ്ട് ഡു ഇറ്റ് ഡോണ്ട് ഡു ഇറ്റ് കേരളത്തിലാണോ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായിട്ടില്ല കേരളത്തിലാണോ ഈ ഇരിക്കുന്ന വകുപ്പിനെ ഞങ്ങൾക്ക് ഇത്രയും പേടി ഓ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടോ ഉണ്ട് അവിടെ അമ്മാമ ഇനി വരും അമ്മാമ പിറ്റേ ദിവസം എത്തിയിരിക്കും സ്ഥലത്ത് അറിയോ ചുമ്മാ ഇത് തമ്പാറടിക്കാനുള്ളതല്ല ഈ വസ്തു എന്തോ ചെണ്ട കൊട്ടാനുള്ളതല്ല മനസ്സിലാക്കണം ഡോണ്ട് ഡു ഇറ്റ് മനസ്സിലാക്കിയിരിക്കുന്നേ ദൈവത്തെ ഓർത്ത് വിവരമുള്ളവർക്ക് മനസ്സിലായി മനസ്സിലായില്ലെങ്കിൽ ഇനി ഒരിക്കലും മനസ്സിലാകാനും പോകുന്നില്ല ഓക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വളരെ ഗൗരവത്തിലാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ വെറുതെ ഈസി മറ്റ് ലൈഫല്ല നിങ്ങൾ ദൈവവചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന റിലേഷൻ ഉണ്ടല്ലോ ദ ഫാമിലി യൂണിറ്റി ദി ഫാദർ ആൻഡ് ചിൽഡ്രൻ ദി സൺ ആൻഡ് ഫാദർ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എവരിവെയർ വലിയ വലിയ അർത്ഥവത്തായ ഫിലോസഫിയാണ് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു മതത്തിനും പകർത്താൻ കഴിഞ്ഞിട്ടില്ല സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരു വിശ്വാസിയോട് ചോദിച്ചു നോക്കിയാട്ടെ നമ്മിൽ വെളിപ്പെടുവാനുള്ള നാളെ എന്താണെന്ന് അറിയാൻ വയ്യാത്തവന് വെളിപ്പെടുവാനുള്ള തേജസ് അവന്റെ കണ്ണിൽ പെടുന്നില്ല എന്റെ കണ്ണിൽ പെടുന്നുണ്ട് സ്വത്രം സ്വത്രം അബ്രഹാമേ നീ എന്ത് കൊച്ചു എന്തുകൊണ്ട് കൊച്ചു കുടിൽ താമസിച്ചു എന്ന് ചോദിച്ചാൽ അവൻ എന്തോ പറയും അബ്രഹാമേ വൈ യു ആർ ലിവിംഗ് ഇൻ എ ഹട്ട് വിത്ത് യുവർ സൺ ആൻഡ് ഗ്രാൻഡ് സൺ നിന്റെ മകനും കൊച്ചുമകനും നിന്റെ കൂടെ അപ്പുറത്തുണ്ട് അത്ര നല്ല വലിയൊരു കുടുംബമായിട്ട് നിങ്ങൾ ഒരു കുടിലിൽ താമസിക്കുന്നു വൈ എന്ത് പറയും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണം കണ്ടത് കൊണ്ടാണ് എനിക്ക് ഗൗരവം സ്വത്രം ഇന്ന് രാത്രി എല്ലാവരുടെ കണ്ണ് അവിടെ വരെ പോകണം എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം അതാണ് കുറച്ചു ദിവസം മുമ്പ് ദൂരദർശനിൽ ഒരു വലിയ വിഷൻ ഒരു ഒരു വസ്തുത അവരെ ഡിസ്പ്ലേ ചെയ്തു ഇറ്റ് വാസ് എ ട്രെമെൻഡസ് ഡിസ്പ്ലേ ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇൻ മൈ ലൈഫ് ദൂരദർശൻ ഇന്ത്യ അവർ കാണിച്ചെന്നറിയാമോ അവർ വളരെയധികം വാച്ച് ചെയ്തത് അമേരിക്കൻ ഡിസ്കവറിയിൽ നിന്ന് അവർ പകർത്തിയതാണ് എന്നിട്ട് അവർ പറഞ്ഞു ദിസ് ഇസ് ടേക്കൺ ഫ്രം യു എസ് എ യു എസ് ഡിസ്കവറി ചാനൽ അവർ പറഞ്ഞത് നോക്കിയപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന വായുമണ്ഡലത്തിന്റെ അപ്പുറത്തായിട്ട് വളരെ 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 ഡിസ്റ്റൻസിൽ ലോങ് ഡിസ്റ്റൻസ് അങ് ഒബ്സ്ക്യൂരിറ്റിയിൽ ഇൻഫിനിറ്റിയിൽ ഒരു വലിയ സംരംഭം നടക്കുന്നു. വട്ടം കറങ്ങിക്കൊണ്ട് ഒരുപാട് പദാർത്ഥങ്ങൾ, ഒരുപാട് സാധനങ്ങൾ വട്ടം കറങ്ങി 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 നിൽക്കുന്നു. They figure it out that there is another globe is on formation. പുതിയൊരു ഗ്ലോബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെന്ന്. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? കർത്താവ് പറഞ്ഞു നോക്കുന്നു, ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഇഫ് ഐ ഗോ ആൻഡ് പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു, ഐ വിൽ കം അഗൈൻ ദാറ്റ് യു മേ ബി വിത്ത് മീ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വ്യാപിച്ചാൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ പറയണം എന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞേ. ആ നെവർ മൈൻഡ് ഒന്ന് പറയാൻ പഠിക്കണം, എല്ലാരും പഠിക്കണം. അല്ലാതെ ഉടനെ ബമ്പി ചെയ്യല്ലോ വേണ്ടത്. ഓക്കെ, ഡോണ്ട് ഡു ഇറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. യു ആർ എ ക്രിമിനൽ ഇഫ് യു ഡു സോ. യു ആർ എ ക്രിമിനൽ ടു ദി മലയാളം, ടു ദി കേരള സ്റ്റേറ്റ്. ഒക്കെ മനസ്സിലാക്കണം. നോട്ട് ഓൺലി ദാറ്റ്, യു ഹാവ് ടു ബി വെരി വെരി കോഷ്യസ്. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ വന്നു നോക്കട്ടെ. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഈ പറയുന്നത്, കുട്ടികളെ പോലും അനധികൃതമായിട്ട് നമ്മൾ ചെയ്യണ്ട. വി ബെറ്റർ ലവ് ദം ആൻഡ് ഷോ ദം ദ വേ ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു ദയർ ഹാർട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരമ്മയുടെ കണ്ണുനീർ വീണ ഒരു മകനാണ്. 33 വയസ്സ് വരെ താന്തോന്നിയായി ജീവിച്ചവൻ കൺവേർട്ട് ചെയ്തു. ആൻഡ് ഹി ടേൺഡ് ഇൻ ടു ദി ഗ്രേറ്റ് വണ്ടർഫുൾ എ ഫാന്റാസ്റ്റിക് പ്ലേസ് എ നെയിം കോൾഡ് സെയിന്റ് ഓഗസ്റ്റിൻ. നിങ്ങളുടെ എല്ലാ വഴികളും അങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കൂ. സ്തോത്രം, ദൈവം സഹായിക്കും. എന്നോട് ദൈവം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം കൂടെ പറയാൻ ഇടയ്ക്ക്. രണ്ടാമത് കർത്താവിനെ കാണിച്ചെന്ന് അറിയോ? ഒരു കാര്യം കേട്ട് ഞാനങ്ങ് മടുത്തു. ഒന്ന് രണ്ട് പേരുടെ കാര്യം കേട്ട് മടുത്തപ്പോ കർത്താവ് പറഞ്ഞെന്ന് അറിയോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഞാൻ കേട്ടതാ, മൈൻഡ് യുവർ ഓൺ. പൗലീസ് പറഞ്ഞു ഓർക്കുന്ന, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. പിന്നെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. പിന്നെ സ്വന്തം കാര്യം നോക്കണം. മറ്റുള്ളവന്റെ കാര്യത്തിൽ പരകാര്യം നോക്കുന്നവനായിട്ട് അല്ല, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ഫേസ് ദ ലോർഡ്, ഫേസ് ദ ലോർഡ്. പ്രാക്ടിക്കൽ അടിച്ച കാര്യം പറഞ്ഞെങ്കിലേ ജഡ്ജ്മെന്റിന് ഗൗരവം വരുള്ളൂ. അതുകൊണ്ടാ സ്പീക്കിംഗ്, ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു മൈ ഹാർട്ട് ലൈക്ക് ദീസ്. ഓക്കെ, ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ഓർക്കണം. ഞങ്ങളെ കേട്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന അധികമക്കളെ, വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഞാൻ വളരെ വേഗം ക്ലോസ് ചെയ്യും. വളരെ വേഗം ക്ലോസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള സമയം എടുക്കുകയാണ്. യു നോ എവറിഥിങ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ള വാക്ക് ദൈവം എന്നെ പഠിപ്പിച്ചേക്കണമെന്നറിയോ? ഇത് ഒരുപാട് പേരുടെ പ്രയാസ പ്രതികൂലങ്ങൾ അവരുടെ ബിഹേവിയറിസം കണ്ടിട്ട് മനം നൊന്തപ്പോ പറഞ്ഞതാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇലീഗൽ, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇലീഗൽ. നിങ്ങൾ തമ്മിൽ തമ്മിൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയരുത്. അത്രേക്കാൾ വലിയ പള്ളു വേറെ ഇല്ല. ഈ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ചിലർക്ക് ഇംഗ്ലീഷ് അറിയാമേതോടെ അടിച്ചു കളയും, എവിടെയെങ്കിലും കിട്ടിക്കാണും. ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യം കുവൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു മെലിഞ്ഞ ഒരു ഇൻസ്പെക്ടർ ചെക്കർ കൗണ്ടറിൽ ഇരിക്കുന്ന പുള്ളി, കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസർ വരുന്ന മനുഷ്യരോട് മുഴുവൻ പറയുന്ന ഒറ്റ ഇംഗ്ലീഷാണ്. പറയാൻ കൊള്ളുകയില്ല. SEUP പോട്ടെ, ഇത്രയും ID. അദ്ദേഹം പറയുന്നവരോട് അല്ലാതെ പറയുന്നത്, എന്നോട് മാത്രം പറഞ്ഞില്ല. ദൈവകൃപ കൊണ്ട് എന്റെ ദൈവമേ എന്നോട് പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ഞാൻ എന്റെ പാസ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെ നോക്കിച്ചി വരുന്നവരെ മുഴുവൻ ഇതാ പറയുന്നത്. അയാൾക്ക് അത്ര ഇംഗ്ലീഷ് അറിയാവുള്ളൂ. ഐ ആം എ കുവൈത്തി. ഇടയ്ക്കിടയ്ക്ക് ഐ ആം എ കുവൈത്തി. ആ കുവൈത്തി ഒക്കെ നല്ല പാഠം പഠിച്ചു സദ്ദാം ഹുസൈൻ വന്നപ്പോൾ. നമ്മൾ ഓർത്തു നോക്കണം, ഒരു രാഷ്ട്രവും ഒരു വ്യക്തിയും നിഗളത്തിൽ ഉയർന്നാൽ തമ്പുരാൻ വെറുതെ വിടുകയില്ല. ദൈവം ഇല്ല എന്ന് വാദിച്ച USSR കഷണം കഷണമായി മുറിഞ്ഞുപോയി. സുഹൃത്തെ ഓർമ്മയിരിക്കണം, ദൈവത്തെ സേവിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് നിലനിൽക്കുകയാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. ഇവിടുത്തെ നമ്മുടെ ചിന്താവിഷയം നിൽക്കട്ടെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി ചൊല്ലി. കഴിഞ്ഞ ദിവസം പുല്ലാത്തുകാരൻ്റെ ഒരു സഹോദരനെ, കുഞ്ഞുങ്ങളെ, രണ്ട് കുഞ്ഞുങ്ങളെ കൊല ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു ബോംബെ സ്ട്രീറ്റിൽ. നിങ്ങൾ ഓർത്ത് നോക്കണം, വിശ്വാസിയായി ഞാൻ അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചത്തു കഴിഞ്ഞാ പിന്നെ എന്നെ ആരും കാണുകയെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് അട്ടർ ഫുളിഷ്നസ്. ചത്തു കഴിഞ്ഞാ പിന്നെ ഗവൺമെന്റ് പിടിക്കുക, പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. മരിക്കുകയാണെങ്കിൽ ചൊവ്വേ മരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. അതാണ് ഏറ്റവും വലുത്. ഒരു കാരണവശാലും മരണമെന്ന് പറയുന്നത് ഒരു പ്രതിവിധിയല്ല, മറുപടിയല്ല. ദാറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ, ഇറ്റ്സ് ഓൺലി എ കോംപ്ലക്സൺ. ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. എവറിങ് ഓൺ കൺഫ്യൂഷൻ വിത്ത് ദ പീപ്പിൾ ബിക്കോസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഫിയറിംഗ് ഗോഡ്. പൗലോസ് പറഞ്ഞവർക്ക് ഈ ന്യായവിധിയുടെ വാക്കം കൊണ്ട് പറഞ്ഞിട്ട് സ്വരം നിർത്തി ചുടനെ പറഞ്ഞ വാക്കിന് കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞ് ഞങ്ങൾ മനുഷ്യരെ എന്ന് പറഞ്ഞ വാക്യം, ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളും ഞാനും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ സമ്മതിച്ച് അടിയറ പറയുന്നവരായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നോക്കിയേ അപ്പോസ്തലപ്രവൃത്തി 17:30-31 വാക്യം മാത്രം അയച്ചാൽ മതി. 17:31 concerning the judgment.
Okay.
ഞാൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം
ലോകത്തെ നീതിയിൽ
ന്യായം വിധിപ്പാൻ
അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു.
അങ്ങനെയാണെങ്കിൽ ന്യായവിധി നിശ്ചയിക്കുക മാത്രമാണോ? The date is also fixed. The date for the judgment. അടുത്ത
അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിസ്തരിക്കുന്ന ഒരു ജഡ്ജിയാണ് എന്റെ യേശു. പക്ഷേ ഇന്ന് താൻ ജഡ്ജിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഇന്ന് എന്റെ വക്കീലാ. സ്തോത്രം ഉണ്ടോ? പിതാവിന്റെ സെൽ നമുക്ക് വേണ്ടി ആരായിട്ടാ ഇരിക്കുന്നത്? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്നുള്ളതിന് വി ഹാവ് ആൻ അഡ്വക്കേറ്റ്. ചില തർജ്ജമയിൽ വി ഹാവ് ആൻ അറ്റോർണി, അങ്ങനെയാണ് ചില റിവൈസ്ഡ് വേർഷനുകൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയാ. വീട്ടുടയവൻ വന്ന് പറഞ്ഞു, ഓർക്കുന്നു, വെട്ടിക്കളയട്ടെ എന്ന്. ഓർക്കുന്നോ? ഓക്കെ. പറഞ്ഞപ്പോൾ യജമാനെ, ഒരു വർഷം കൂടെ ഞാൻ കളച്ച് വളമിടട്ടെ, ഒരു കൊല്ലം കൂടെ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നിന്റെ യേശുവാണ്. സ്തോത്രം. അല്ലേ, അവനുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരണം. അതാണ് രണ്ടാം സങ്കീർത്തനത്തിലെ മുഖ്യധാര. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, രണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്നത് എ ചാപ്റ്റർ ഓഫ് വോയിസസ്. നാല് ശബ്ദങ്ങളുടെ ചാപ്റ്ററാണ്, സാമാണ്, സെക്കൻഡ് സാം. നാല് ശബ്ദങ്ങൾ. ഒന്ന്, ആദ്യ അത്യാവശ്യമുള്ളൊരു വേണേ കുറിച്ച് വെച്ചോ, പിന്നെ പഠിക്കാൻ വേണ്ടി. മൂന്ന് വാക്യങ്ങൾ വീതം മുറിക്കണം. ഓരോ മൂന്ന് വാക്യങ്ങൾ ഒരുമിച്ച് ഗാനമാ, മൂന്ന് വാക്യങ്ങൾക്കകത്തെ ഒരാശയമാ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ദ വോയിസ് ഓഫ് ദ നേഷൻസ്, ജാതീയ ലോകങ്ങളുടെ ശബ്ദം. ഒന്ന്, രണ്ട്, മൂന്ന് വാക്യങ്ങളാ. ദ വോയിസ് ഓഫ് ദ നേഷൻസ്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും. എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്.
നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു.
ആരുടെ കത്ത് ആര് പൊട്ടിച്ചെറിയുന്നു? ആരുടെ കത്താണെന്ന് ദൈവമക്കൾ ഓർക്കണം. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് ജാതികളെല്ലാം കൂടെ ചേർന്ന് മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ അവരുടെ കെട്ട് പൊട്ടിക്കണമെന്ന് അല്ല, ജാതികളുടെ റെവല്യൂഷണറി ഡിസിഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ചു കൂടിയിട്ട് അവർ പറയുന്ന സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മെ വട്ടമിട്ട് കെട്ടിവെച്ചിരിക്കുക. വി ഹാവ് ടു ബ്രേക്ക് എവറിഥിങ് അസണ്ടർ. ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിക്കണമെന്ന് പറയുന്ന വലിയൊരു വിപ്ലവമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. വോയിസ് ഓഫ് ദ നേഷൻസ്. സമയക്കുറവോടെ ഞാൻ വിടുകയാണ്. രണ്ടാമത്തത് വോയിസ് ഓഫ് ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ്. 4, 5, 6 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയ വാക്യം. 4,
സ്വർഗത്തിൽ വസിക്കുന്നവൻ
ചിരിക്കുന്നു,
കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും.
ദൈവത്തിന്റെ ശബ്ദം കോപത്തോടെയാണ് വരുന്നത്.
ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും.
അടുത്ത
എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു.
പിതാവായ ദൈവം തന്റെ പുത്രനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു എന്ന്. ദാറ്റ് ഈസ് സ്പീക്കിംഗ് ബൈ ഗോഡ് ദ ഫാദർ. പിതാവായ ദൈവമാണ് സംസാരിക്കുന്നത്. വേറെ വ്യാഖ്യാനിക്കരുത്, കറക്റ്റ് ആയിട്ട് അത് ചിന്തിക്കാൻ കഴിയും. മൂന്നാമത്തെ നോക്കട്ടെ,
ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു.
ഐ വിൽ ഡിക്ലെയർ എ ഡിക്രീ. ഞാനൊരു നിർണയം പ്രഖ്യാപിക്കുന്നു.
യഹോവ എന്നോട്
അരുളിച്ചെയ്തത്,
നീ എന്റെ പുത്രൻ,
നീ എന്റെ പുത്രൻ,
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു.
ഇവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ
ജനിപ്പിച്ചിരിക്കുന്നു
എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് അരുളിച്ചതെന്ന് പറയുന്നത് ആര്? പുത്രനാണ്. സ്തോത്രം. പുത്രന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ലോകം മുഴുവനും ബഹളം കൂടുമ്പോൾ ത്രിയേക ദൈവം വ്യക്തിപരമായിട്ട് മനുഷ്യ സമൂഹത്തോട് സംസാരിക്കുന്നു. നമ്പർ വൺ, ഗോഡ് ദ ഫാദർ സ്പീക്സ്. നമ്പർ ടു, ഗോഡ് ദ സൺ സ്പീക്സ്. മൂന്നാമത്തെ വയ്ക്കട്ടെ, നീ എന്റെ പുത്രൻ, നീ ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തി 13:32 വാക്യം വായിച്ചാൽ മതി. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നെന്ന് 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ പേരാണ് ഏത്? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, വെളിപാടുകാരൻ പറഞ്ഞത്, മരിച്ചവരിൽ ആദ്യജാതനെന്ന്. മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് യേശുവിനെ കുറിച്ച്, യേശുവിന്റെ ഉയർപ്പാണ് ജനനമെന്ന വാക്കുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഞാൻ ആ ഭാഗം വിടട്ടെ. 4 എന്ന് പറയും, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. 10:11-12, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ
യഹോവയെ സേവിപ്പീൻ.
അടുത്ത,
വിറയലോട്
ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട്
നിങ്ങൾ
വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ
പുത്രനെ ചുംബിപ്പീൻ.
ഇവിടെ നോക്കിയേ, എല്ലാവരും നോക്കിയേ, ദൈവത്തിന്റെ കോപം മനുഷ്യരുടെ മേൽ വന്നിരിക്കുകയാണ്. ദ ഡേ ഓഫ് ഇൻഡിഗ്നേഷൻ, മഹോപദ്രവത്തിന്റെ പേരിൽ ഒന്ന് കോപ ദിവസം എന്നാണ്. ദൈവം കോപിച്ചിരിക്കുക. ഓൾറെഡി ഹീസ് ആംഗ്രി. ദൈവം മനുഷ്യനോട് കോപിച്ചിരിക്കുക. ദൈവത്തിന്റെ കോപം ചരതിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന റോമാലേഖനം 2 നമ്മൾ വായിക്കുന്നു. അതോ ദൈവത്തിന്റെ കോപം ചരതിച്ചു വെക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇടുക്കി ഡാം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ അതിനകത്തുണ്ട്. അതൊരു എഞ്ചിനീയർ പെന്തിക്കോസ്ല ആയിരുന്നതുകൊണ്ട് എനിക്ക് ആ ഡാം കാണുവാൻ, എന്റെ അകത്ത് കയറി കാണാനുള്ള അനുവാദം അദ്ദേഹം വാങ്ങിച്ചു തന്നു. ഞങ്ങൾ ഗ്രൂപ്പായി പോയി കണ്ടു. ആ ഡാം ചെല്ലുമ്പോൾ 2 കുന്നുകൾ നിൽക്കുകയാണ്. ഒന്ന് കുറവൻ, മറ്റത് കുറത്തി. രണ്ട് വലിയ കരിമ്പാറകൾ നിൽക്കുക. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കാൻ, ഇവരെ യോജിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ എം എൻ ഗോവന്നാര് ഇതിന് കല്ലിട്ടപ്പോ പറഞ്ഞത്, ഒത്തിരി 100 ആണ്ടുകളായിട്ട് ഇവർ പിണങ്ങിയിരിക്കുക, കുറവനും കുറത്തിയും, രണ്ടുപേരെ അങ്ങോട്ട് യോജിപ്പിക്കാൻ ഞങ്ങൾ ചിറകെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് സാഹിത്യം പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ഈ കെട്ടി ഏകദേശം 120 അടി ഉയർന്നപ്പോഴാണ് ഞാൻ കാണാൻ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ ഇത്രയും വണ്ണമുള്ള ഒരു നീരൊഴുക്ക് അതിനകത്തൂടെ ഒഴുകുന്നുണ്ട്. ഇത്രയും വണ്ണമുള്ളൂ ഒരു നീരൊഴുക്ക്, ചെറിയ നീരൊഴുക്ക് ഒഴുകുന്നുണ്ട്. അതിന്റെ മുകളിൽ വെച്ച് വേറെ ഒരു നീരൊഴുക്ക് മാറി ഒഴുകുന്നുണ്ട്. അത് പോയടുത്ത് താഴെ ഒരു ഡാമുണ്ട്, കുളമാവ് ഡാം എന്ന് പറയും. ഇത് ഇപ്പുറത്തെ ഇടുക്കി ഡാം എന്ന് പറയും. ആർച്ച് ഡാമാണ്, റൗണ്ടായിട്ടാണ് കെട്ടിരിക്കുന്നത്. വെള്ളം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് കെട്ടിരിക്കുക. വെള്ളം ഒരിക്കലും ഡാമിനെ കൂടുതൽ ഫോഴ്സി ആയിരിക്കാൻ, ഈ മലയിൽ ഇടിക്കാൻ വേണ്ടി, വെയിറ്റ് അങ്ങോട്ട് പോകാൻ വേണ്ടി കെട്ടിരിക്കുക. അപ്പൊ വളരെ വലിയൊരു കനേഡിയൻ പ്രോജക്റ്റ് ആണല്ലോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ വരുമ്പോൾ ഇതിന്റെ അടിയിൽ കൂടെ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെ ഈ വെള്ളം പോകുക, ചെറിയ അടിയിലൊരു ദ്വാരത്തിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അനർഗളമായിട്ട് ഒഴുകുക. ഞാനോട് ഇത്രയേ ഉള്ളതെന്ന് വിചാരിച്ചു. 1 വർഷം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ 300, ഇത് ക്ലോസ് ചെയ്തു, മേലോട്ട് ഉയർത്തി, 323 അടി ഉയരമുള്ള ഒരു കുന്നിന്റെ മണ്ടയ്ക്കാണ് ഞാൻ സ്നാനം പെടുത്തിയത് ഒരാളെ. മനസ്സിലായോ? 1 കൊല്ലം കൊണ്ട് ഈ നീരൊഴുക്ക് എന്തായി തീർന്നു? വലിയ തടാകമായി തീർന്നു. ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ തുടങ്ങിയത് പാപം ആരംഭിച്ചപ്പോഴാണ്. അങ്ങനെ കോപിക്കുന്ന ദൈവം, അവൻ കോപിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ കോപം മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിൽ വായിച്ചാലറിയാം, കുഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതവണ്ണം ഞങ്ങളെ മറപ്പി നോക്കിയുടെ പന്ത് ആറാമധ്യായം നോക്കിയുടെ ആറാമധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ചേ. ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗം ആറാമത്തെ മുദ്രയിൽ നിങ്ങൾ കേൾക്കുന്ന അതെ ഭർമ്മ ഈ മഹോപദ്രവ കാലത്തിൽ ആറാമത്തെ മുദ്രയാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ വായിച്ചു നോക്കിയൊന്ന് വായിച്ചേ പ്ലീസ്.
സിംഹാസനത്തിന്റെ മുമ്പിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും
അത് പിതാവ്
കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും
അത് പുത്രൻ
ഞങ്ങളെ മറപ്പിൻ.
അടുത്തത്
അവരുടെ മഹാകോപ ദിവസം വന്നു.
ആരുടെ കോപം?
അവരുടെ
അവരുടെ ഇപ്പോഴോ ഇപ്പൊ നമ്മൾ രണ്ടാം സംഘത്തിൽ വായിച്ചത് അവൻ കോപിച്ചിട്ട്
നിങ്ങൾ വഴിയിൽ വെച്ച്
നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ ആരെ ചുംബിക്കണം?
പുത്രനെ ചുംബിക്കണം.
രാത്രി പോകുന്നതിന് മുമ്പേ നമ്മുടെ അഡ്വക്കേറ്റിനെ ഒന്ന് ചുംബിച്ചിട്ടേ പോകാവുള്ളൂ. സ്തോത്രം കേട്ടോ. ഒരു സ്തോത്രമൊക്കെ ഈ കർത്താവ് പറയണം നമ്മള്. എന്റെ കർത്താവേ, നീ എന്റെ യജ്ഞയായിട്ട് വരുന്നു, നിന്നോട് ഞാൻ ഇപ്പോൾ ഇണങ്ങിച്ചേരുന്നു. ആ നീ അവനുമായിട്ട് ഇണങ്ങിച്ചേരാനാണ് സദൃശ്യ വാക്യം അല്ലേ? അവനുമായിട്ട് ഇണങ്ങിച്ചേരണം, നല്ലപോലെ ചേരണം, നല്ലപോലെ ജോയിന്റഡ് ആകണം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോരിപ്പാൻ ആരെ ചുംബിക്കണം? പുത്രനെ. ഇന്ന് രാത്രി യോഗം തീരുമ്പോൾ പുത്രനെ ചുംബിക്കുന്ന ഒരു അനുഭവത്തോടെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം. സ്തോത്രം. എന്തുകൊണ്ട്? ഹീസ് ദ കമ്മിങ് ജഡ്ജ്. ഇന്നെനിക്ക് അഡ്വക്കേറ്റ് ആണ്, ഇന്നെനിക്ക് ചുംബിക്കാം. എന്നാ ജഡ്ജി ആയാ പിന്നെ ചുംബിക്കാനൊക്കെയില്ല. ജഡ്ജി ജഡ്ജ്മെന്റ് ശരിക്കും പറയും. അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, ഒരു ജഡ്ജിയെ നിശ്ചയിച്ചു, ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഇന്ന് രാത്രി മക്കൾ ഓർക്കണം. ഇനി അത്രയേ ഉള്ളോ. യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ 25 വാക്യം വായിച്ചാൽ, അതെ, കല്ലറകളിലുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദിവസം മാത്രമല്ല, അതിന് നാഴികയും വരികയാണ് സുഹൃത്തെ. ആ നാഴികയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഞാൻ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളെ വിധിക്കാൻ വരുമ്പോൾ ഏഴ് ന്യായവിധികളാണ്. ഏഴ് ഘട്ടങ്ങളിലാണ് ഭൂമിയെ ദൈവം വിധിക്കാൻ വരുന്നത്. ഏഴ് ഘട്ടങ്ങളിലാണ്, ഏഴ് നിയമപ്രകാരമായിരിക്കും ദൈവം വിധിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലിരിക്കണം. ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന നേരത്തിൽ ഞാനിവിടെ ക്ലോസ് ചെയ്യണമല്ലോ. വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം. സകല നേരത്തേക്ക് നിങ്ങൾ ഈ വാക്യങ്ങൾ തന്നെത്താൻ വായിച്ചാൽ മതി. ഞാൻ ഈ വാക്യം വായിക്കും തോറും ഇന്ത്യൻ പീനൽ കോഡ് വായിക്കുന്നതിനേക്കാൾ 100 ഇരട്ടിക്ക് ഭയമാണ് എനിക്കുള്ളത്. ഇന്ത്യൻ പീനൽ കോഡിനൊരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തവരൊന്നും ചെയ്യില്ല. വെൻ യു ഡൈ യു ദേ കനോട്ട് ജഡ്ജ് യു എനിമോർ. എന്താ നിങ്ങളെ പിന്നെ ജഡ്ജ് ചെയ്യാൻ ഒക്കെയില്ല. വെൻ യു ഡൈ ഇഫ് യു ആർ ഡെഡ്. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കും, പിന്നെ മരിച്ചവരെ ന്യായം വിധിക്കും. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്തതാണ് അതിന്റെ കാരണം. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് അതിന്റെ കാരണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുക. ഇത്ര ഗൗരവം പിടിച്ചൊരു കാര്യത്തിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയരുത്. ന്യായവിധി എന്ന് പറയുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. അതിൽ നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പത്രോസ് വിളിച്ചു പറയുന്ന വാക്യം അതാണ്. ന്യായവിധി എന്ന് പറയുന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ജഡത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നീ അപകടസന്ധിയിലാണ് നിൽക്കുന്നത്. ജഡത്തെ അതിന്റെ പറഞ്ഞ വാക്യം, ജഡത്തെ അതിന്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. മറന്നുപോകാത്തൊരു ചിന്ത നമുക്കുണ്ടാകണം. വിശ്വാസികളെ ശരിക്കും പൂർണ്ണപ്പെടുത്തി എടുത്തെങ്കിലേ നിങ്ങളും ഞാനും വ്യക്തിപരമായിട്ട് റാപ്ചറിൽ എടുക്കപ്പെടുകയുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ ഓർക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം ആ വാക്യം വായിച്ച 29-ാം വാക്യം 8:29
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മുൻനിയമിച്ചു എന്നൊക്കെ പറയുന്ന പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയും, ദൈവത്തിന്റെ ഫോർനോളജ് മുന്നറിവിനൊത്തവണ്ണം നമ്മെ മുൻനിയമിച്ചു. ആൻഡ് ഗോഡ്സ് ഡിക്രീ ഡിക്ലയർഡ്, ദൈവത്തിന്റെ ആ തീരുമാനമുണ്ടല്ലോ, ആ ഡിക്രീ ദൈവം ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന്. പക്ഷേ അത് ചെയ്യുമ്പോൾ ദൈവം ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്നറിയോ? താൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്റ്റ് ലൈക്ക് പേഴ്സണാലിറ്റി എനിക്ക് നിങ്ങൾക്കും വേണം. സ്തോത്രം. ഇന്നത്തെ മിക്ക ആളുകളും പ്രതികരിക്കുന്ന ആളുകളാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണ്, പ്രതികരിക്കുന്ന ആളുകളാണ്, പെട്ടെന്ന് പ്രതികാരം ചെയ്യുന്ന ആളുകളാണ്. അവിടെ ഒന്നും ഒരു ദൈവത്തിന്റെ പൈതലിന് അവസരമില്ല. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മുമ്പ് ഞാൻ പറഞ്ഞ പദം വീണ്ടും പറയാം. നമ്മൾ രണ്ട് പദം ദൈവനെ കാണിച്ചു ഓർക്കുന്നു. ഒന്ന് ഒന്ന് നെവർ മൈൻഡ്, രണ്ട് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ദൈവത്തെ ഓർത്തൊന്ന് ചിന്തിക്കണേ. സ്തോത്രം. അങ്ങപ്പുറത്തിരിക്കുന്ന ആളിനെ കുറിച്ച് ദർശനം കാണാൻ അറിയാം, വെളിപ്പാടുമുണ്ട്. നമ്മുടെ സ്വന്തം കാര്യത്തെ കുറിച്ച് വെളിപ്പാടില്ല, അങ്ങനെ വരരുത്. അത് ഭയങ്കര അപകടം പിടിച്ചൊരു സന്ധിയാണ്. അതാണ് അവന്റെ ഒറിജിനൽ പേരാണ് പാരസി. അവന്റെ ഒറിജിനൽ പേരാണ് പരീശൻ. നിങ്ങൾ ഞാനും ആ ഗതിയിലല്ല. നമ്മളെ ദൈവത്തിന് കാഹളം ഊതുന്ന ദിവസം എടുക്കപ്പെടുന്ന പേഴ്സണാലിറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. റോമാലേഖനം രണ്ടാമത്തെ അധ്യായം, രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. റോമാലേഖനം രണ്ടാമത്തെ അധ്യായം നോക്കിയിട്ട് ഒന്നുകൂടെ എളുപ്പത്തിൽ വായിച്ചു വിടാം. ഓക്കെ, എളുപ്പം വായിച്ചുവിടാം. ഒന്നാം വാക്യം പോലെ, അതുകൊണ്ട് വിധിക്കുന്ന
ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാനില്ല.
വിധിക്കുന്ന നിനക്ക് പ്രതിവാദം പറയാൻ ദേർ ഇസ് നോ ആർഗ്യുമെന്റ് ഓൺ യുവർ ബിഹാഫ്. അടുത്ത,
അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കും.
അടുത്ത വാക്യം,
വിധിക്കുന്ന നീ അത് തന്നെ
വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ.
എന്നാൽ ആ വാക്ക് പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കും.
ദൈവത്തിന്റെ വിധിയുടെ ഏഴ് ക്ലോസസ് കൊടുത്തിരിക്കുന്ന റോമാലേഖനം ഏത് ഭക്തനും ഭയപ്പെടുന്ന ഒരു ക്ലോസാ. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡ് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി 302, 304, 305 വകുപ്പുണ്ടല്ലോ. ഭയങ്കര പരിപാടിയാ. ഒരാളിന്റെ ജീവന് നേരെ കൊലയ്ക്കുള്ള ഒരു പരിശ്രമം ചെയ്താൽ ഞാൻ സെൻട്രയിൽ പോവും. My aim to kill, to smash, to shoot. ഒരു ഇന്ത്യൻ പൗരനെ വിരലി ചൂണ്ടാൻ പോലും സാധ്യമല്ല, അതിന് അനുവാദമില്ല. ഇന്ത്യയുടെ ഫിലോസഫി അനുസരിച്ചാണെങ്കിൽ നമ്മളിങ്ങനെ ആരെയും ചൂണ്ടരുത്. ഇങ്ങനെ ചുമ്മാ ഞാൻ അതുകൊണ്ട് ഞാനിങ്ങനെ ഇച്ചിരി വളച്ചാൽ ചൂണ്ടുള്ളൂ, എനിക്ക് പേടിയൊക്കെ ഉള്ളൂട്ടോ. നേരെ വരരുത്. നേരെ ചൂണ്ടിയാൽ, ചില മർമ്മത്തിന്റെ നേരെ ചൂണ്ടിയാൽ ആള് താഴെ ഇരുന്ന് കറങ്ങും. അങ്ങനെയുള്ള മർമ്മങ്ങളുണ്ട്, ഇല്ലേ? ഇല്ലേ മാസ്റ്റർ? ഉണ്ടെന്നേ? നിശ്ചയമായിട്ടുമുണ്ട്. ചൂണ്ടിപ്പോകരുത്. ചൂണ്ടാൽ പോലും, പൗരന്റെ നേരെ ചൂണ്ടാൽ പോലും നിങ്ങൾക്ക് അധികാരമില്ല, എനിക്കും അധികാരമില്ല, ആർക്കുമില്ല. ഓക്കെ, അങ്ങനെ ചെയ്താൽ കുറ്റവാളിയാണെന്ന്, ഒരാളുടെ ഹത്യക്ക്, അയാളുടെ മാനഹാനിക്ക്, അയാളുടെ ഇന്റഗ്രിറ്റിക്ക്, അയാളുടെ സ്വത്തിന് എനിക്ക് യാതൊരു കൈകാര്യവും കൊടുത്തിട്ടില്ല. I like that constitution. Indian constitution, very powerful constitution. മറ്റ് പല രാജ്യങ്ങളെക്കാളും നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ചു നോക്കണം. ഇനിയും പോകുമ്പോൾ ഒരു കോപ്പി കയ്യിലിരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. തിരിച്ചു ചെല്ലുമ്പോൾ ഇടത്തേക്കൊന്ന് വായിച്ചു നോക്കി. നമ്മുടെ രാജ്യത്തിന് വളരെ ഉണ്മയുള്ള ഒരു ചിന്തയാണത്. ഓക്കെ, എനിക്ക് വളരെ ഗൗരവമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ജഡ്ജി വിധി പറയുന്നത്. സാഹചര്യ തെളിവ് കൊണ്ട് മിസ്റ്റർ കുമാരൻ രാഘവനെ കൊന്നു എന്ന സാഹചര്യ തെളിവ് കൊണ്ട് സമർപ്പിച്ചെഴുതുവാൻ ജഡ്ജിക്ക് അധികാരമുണ്ട്. പശ്ചാത്തല തെളിവാ, സാഹചര്യ തെളിവ്, അതൊരു തെളിവാ. പ്രൂഫ് വേണം, കൈ വിരലടയാളം വേണം. പോലീസ് നാ ഓടിച്ചിട്ട് പിടിച്ചാൽ അവിടെ പിടിച്ചുകൂടി. അതുപോലെ തന്നെ സാക്ഷി കണ്ടോണ്ടിരിക്കുന്ന സാക്ഷി കണ്ടാൽ തീർന്നു. ഈ പറയുന്ന എല്ലാം പറയണം. പക്ഷേ ഇവിടുത്തെ വാക്യം നോർത്ത് നോക്കട്ടെ, ദൈവത്തിന്റെ വിധി എങ്ങനെയുണ്ട്?
സത്യാനുസരണം.
വാട്ട് ഈസ് ട്രൂത്ത്? ഒരിക്കൽ വലിയ നിയമപരിപാലനം നടത്തുന്ന അന്നത്തെ ഗവർണർ പറഞ്ഞ വാക്കോർക്കുന്നു, സത്യത്തിന് സാക്ഷിയായി ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു, അതിനായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാട്ട് ഈസ് ട്രൂത്ത്? ആരാ ചോദിച്ചത്? പീലാത്തോസ് ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ട്രൂത്ത്? സത്യം എന്ന് പറഞ്ഞാൽ എന്തോ ആണ്. പിന്നെ എന്നതാ ഇത്രനാൾ അയാള് ഭരിച്ചത്? He never know what is truth. പക്ഷെ ആരോട് സംസാരിക്കുന്നുവോ ആ വ്യക്തിയുടെ പേരാണ് സത്യം. സ്വത്വം. I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുപോലെ റോമാലേഖനം മൂന്നാമത്തെ നിങ്ങൾ വായിച്ചു നോക്കണം. റോമാലേഖനം മൂന്നാമത്തെ വായിക്കുന്നത് ആണ് കൊടുത്തിരിക്കുന്നത്, ദൈവം സത്യവാൻ. Let God be true. ദൈവം സത്യവാൻ. Christ is truth. യോഹനാൻ 17 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ദൈവമക്കളെ സ്തോത്രം. വചനം എന്താണ്?
സത്യം.
ട്രൂത്ത്. ദൈവം ആരാണ്? സത്യം. ലെറ്റ് ഗോഡ് ബി ട്രൂ. ആ യേശു ആരാണ്? സത്യം. ഇനി നിങ്ങൾ ഞാനും പ്രാപിച്ച അഭിഷേകമാരാ? സത്യത്തിന്റെ ആത്മാവ്. സ്തോത്രം. സത്യത്തിന്റെ കോട്ടയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്ര സ്തോത്ര സ്തോത്രം. സത്യവിരുദ്ധമായ ഒന്നും വരാതിരിപ്പാൻ നമുക്ക് തീരുമാനിക്കാം. ഓരോ ദിവസം സത്യമായി വെളിപ്പെടുന്ന ദൈവം സത്യമായി വിധിക്കുന്ന ദിവസമുണ്ട്. ഹി വിൽ ജഡ്ജ് അസ് അക്കോർഡിംഗ് ടു ദ ട്രൂത്ത്. സത്യാനുസൃതമായ വിധി. താട്ട് വായിച്ചേ.
പാവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ
ദയാക്ഷമ
ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ?
അടുത്ത വാക്യം.
എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും.
രണ്ട് കാര്യമാണ് നമുക്ക് വരാൻ പാടില്ലാത്തത്. ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ദൈവം എന്നെ നോക്കി കഴിഞ്ഞാൽ നോക്കി രണ്ട് കാര്യം. ഒന്ന്, നിന്റെ ഹൃദയ
കാഠിന്യം.
ആ ഹൃദയ കാഠിന്യം വരുത്തിയത് ഫറവൻ തന്നെയാണ്. ഫറവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. കുറെ കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഓക്കെ, സത്യം നമ്മൾ വിശ്വസിക്കാൻ മുമ്പിൽ ഇരിക്കുമ്പോൾ if we are not willing to obey the truth, you know what is the consequence. നോക്കിയേ, ഇവിടെ മറിക്കരുത്. രണ്ട് തെസ്സലോനിക്കർ 2:11 എല്ലാ ദൈവങ്ങളും എടുക്കണം. ദൈവത്തെ ഓർത്ത വാക്യം.
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന
ഏവർക്കും
ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി.
എനിക്ക് വാക്യത്തിന് വ്യാഖ്യാനം പറയാൻ ആരോഗ്യമില്ല. I am shocked. I am afraid. എനിക്ക് ഭയം തോന്നുന്ന ഒരു വാക്യമാണ് ആ വാക്യം. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ സത്യത്തെ വിശ്വസിക്കാതെ
അനീതിയിൽ
രസിക്കുന്ന ഏവർക്കും
ന്യായവിധി
വരേണ്ടതിന്
ദൈവം അവർക്ക്
പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അങ്ങനെ വരെല്ലാവർക്കും നമുക്ക് ഇന്ന് രാത്രി ഭയപ്പെടാം. സ്തോത്രം. സത്യം നമ്മുടെ മുമ്പിൽ തന്നിട്ടേ, സത്യം വിശ്വസിക്കാതെ ഫോഷ്കിൽ പിന്നെയും ഞാൻ ഫോളോ ചെയ്താൽ ഫോഷ്ക്ക് കൂടുതൽ വിശ്വസിക്കുന്നതിനുള്ള അധർമ്മമൂർത്തിയുടെ ശക്തിക്ക് വിധേയപ്പെടുത്തുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് സത്യത്തിന്റെ മാർഗത്തിൽ തുടരാം. സ്തോത്രം. ഇനി റോമാലേഖനത്തിലെ വായിച്ചാട്ടെ, അടുത്ത വായിക്കട്ടെ. ദൈവത്തിന്റെ വിധി.
എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും.
കുഴപ്പമാണ്. ഒന്ന് കാഠിന്യം, രണ്ട്
അനുതാപമില്ലാത്ത.
എത്ര പറഞ്ഞാലും ഒരു കുറ്റബോധം തോന്നുകയാണ്. അതാണ് ഏറ്റവും അപകടം പിടിച്ചത്. എത്ര പഴുപ്പിച്ചാലും പഴുക്കാത്തൊരു ഇരുമ്പെന്ന് ഓർത്തു നോക്കി. അതാണ് കുഴപ്പം. അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ചെമ്പർ വേണം. അടുത്ത,
നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി.
എന്തോ വിധി? നമ്പർ 2, റൈച്വസ് ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ വിധിക്കകത്ത് പൊളിയില്ല, അൺറൈച്വസ് ആയിട്ട് ഒന്നുമില്ല. ഒള്ളി റൈച്വസ് ജഡ്ജ്മെന്റ്. അടുത്താട്ട് വായിച്ചത്,
വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതി.
നിനക്ക് തന്നെ കോപം
ചരതിച്ചു.
ഞാൻ പറഞ്ഞു, ഇടുക്കി ഡാം കണ്ടിറങ്ങിയപ്പോ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് ഇടുക്കി ഡാം ഇന്ന് രാത്രി ഇടുക്കി ഡാം പൊട്ടുകയെന്ന് വിചാരിക്കാം. ഒരിക്കലും സംഭവിക്കില്ല. പൊട്ടിയാൽ നിങ്ങൾക്കറിയാമോ, ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ആലുവ, എറണാകുളം, കോട്ടയം, ഈ പറയുന്ന മൂലമറ്റം, ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുന്ന നീണ്ട ഒരു ലിസ്റ്റിലുള്ള സകല ഗ്രാമങ്ങളും പട്ടണങ്ങളും അവസാനിക്കും. അത്രയ്ക്ക് വെള്ളമുണ്ട് അതിനകത്ത് കിടക്കുന്നത്. ഓർത്തുവാക്കണം, ദൈവം തമ്പുരാന്റെ കോപം ചിറകെട്ടിരിക്കുകയാ. സ്തോത്രം. ഫ്രീസറോൾ, നിനക്ക് തന്നെ കോപം ചരതിച്ച് കൂട്ടിവെച്ചിരിക്കുന്നു. ഗ്യാദർ ദി ഇൻഡിഗ്നേഷൻ. ചരതിച്ചു വെച്ചിരിക്കുന്നതാണ് വാക്യം. അടുത്ത
വായിച്ചേ.
വിധി, കോപം.
അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക.
മൂന്നാമത്തെ ചിന്ത, ഓരോരുത്തന്
അവനവന്റെ
പ്രവൃത്തിക്ക്. സ്തോത്രം. അങ്ങനെയാണ് ഇന്ന് രാത്രി വിളിക്കുന്നത്. എല്ലാവരും ഓർക്കണം, അവരവരുടെ പ്രവൃത്തി താൻ തന്നെ ശോധന ചെയ്യണം. അവരവർ ശോധന ചെയ്യണം. വാട്ട് ഐ ഡിഡ്, വാട്ട് ഐ സെഡ്, വാട്ട് ഐ തിങ്ക്. നമ്മുടെ ഏത് വിചാരത്തെയും ദൈവം തമ്പുരാൻ ശിക്ഷിക്കും. വിചാരങ്ങൾക്ക് ശിക്ഷയുണ്ട്. നമ്മുടെ മുറി അടച്ചിട്ട് അകത്ത് നിന്ന് കൂട്ടുവിശ്വാസിക്കെതിരായിട്ടൊരു ആക്ഷൻ കാണിച്ചെന്നിരിക്കട്ടെ, ഞാൻ അവനിട്ടൊരു അവർ ഇടി കൊടുക്കും, നീ ആക്ഷൻ കാണിച്ചാൽ ഇവിടെ ഇതൊക്കെ ആ അദ്ദേഹം പറഞ്ഞു കാണുകയില്ല. നീ ആ കാണിച്ച് ആക്ഷൻ തമ്പുരാന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ ഇന്നാളെ ഒരാളോട് സഹോദരനോട് പറഞ്ഞു, സഹോദര വെറുതെ വർത്തമാനം പറയരുത്, ബി ക്വയറ്റ്. എന്തുകൊണ്ട്? എന്നാ സാറേ? ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു കോഡ്ലെസ് മൈക്രോഫോൺ നിങ്ങളുടെ മുമ്പിൽ ഇപ്പുണ്ട്, ഒരു കോഡ്ലെസ് മൈക്രോഫോൺ. അതിന്റെ റിസീവർ അങ്ങ് മുകളില്ല, അവിടാണ് എന്റെ റെക്കോർഡ് ഇരിക്കുന്നത്. എന്തോ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും വിധിക്കുന്ന ദിവസമുണ്ട്. അടുത്തു വയ്ക്കുന്നത് വായിച്ചാട്ടെ. പ്രവർത്തിക്കനുസരിച്ച്, അടുത്ത
നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും.
അടുത്ത വാക്യം,
തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും.
അടുത്ത വാക്യം,
നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും.
അടുത്ത വാക്യം,
ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വിധിക്കകത്ത് നോ റെസ്പെക്ട് പേഴ്സൺ. ഇംഗ്ലീഷിൽ റെസ്പെക്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തിപൂജയില്ല. ഇന്നടത്തെ ആളാണല്ലോ, പുള്ളി അങ്ങ് വിട്ടേക്കാമെന്ന് തമ്പുരാൻ പറയുകയില്ല. നിങ്ങളും ഞാനും ആരായാലും കണക്കൊടുക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ സ്വാധീനം കൊണ്ട് ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വരാം, പക്ഷേ ദൈവകോടതിയിൽ രക്ഷയില്ല. അതുകൊണ്ട് ദൈവത്തോട് ഇടപെടുവാൻ തയ്യാറാകണം. അക്കോർഡിംഗ് ടു ദി, ഇവിടെ പറഞ്ഞ
ദൈവത്തിന്റെ പക്കൽ
മുഖപക്ഷമില്ലാത്ത വിധി. അടുത്താട്ട് വായിച്ചേ,
ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർക്കും.
പ്രമാണം ഏതിന്, ഏത് പ്രമാണത്തിന്റെ കാലത്ത് ഞാൻ ജീവിച്ചോ അതനുസരിച്ച് വിധിക്കും. ന്യായപ്രമാണ കാലത്ത് ജീവിച്ചാൽ അതനുസരിച്ച്, കൃപാപ്രമാണ കാലത്ത് ജീവിച്ചാൽ അതനുസരിച്ച്. ഇന്ന് എന്നെയും നിങ്ങളെയും വിധിക്കുന്നത് കൃപയുടെ പ്രമാണത്തിൽ, ഞാൻ കീപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ള പ്രമാണം അനുസരിച്ച് എന്നെ വിധിക്കുന്നത്. അടുത്ത് നോക്കിയാൽ അടുത്ത് താഴത്തെ വായിച്ചേ,
ദൈവം
അവരുടെ മനസാക്ഷി കൂടെ,
അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ എന്റെ മനസാക്ഷി പുസ്തകം തുറന്നായിരിക്കും വിധി. സ്തോത്രം. എന്റെ മനസാക്ഷി പുസ്തകം തുറക്കുമ്പോൾ എല്ലാ കാര്യവും ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. എവറിഥിങ് ഹിഡൻ തിങ്സ് വിൽ എക്സ്പോസ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റ്സ് ആൻ എക്സ്പോഷർ ഫോർ ഓൾ ദ സീക്രട്സ് ത്രൂ ദി കോൺഷ്യൻസ്. അവസാനം എന്റെ സുവിശേഷ പ്രകാരം
ന്യായം വിധിക്കും.
അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന സുവിശേഷം നമ്മുടെ ന്യായം വിധിക്കും. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എവറിബഡി പ്ലീസ്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് ഇരിക്കുവാൻ കഴിഞ്ഞു. തമ്പുരാൻ നമ്മളോട് സംസാരിച്ച വാക്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ ഉച്ചരിച്ചുള്ളൂ. ജസ്റ്റ് ദ വേഴ്സസ്. കമന്റ് പോലും പറയാൻ നേരമില്ലല്ലോ, നമുക്ക് വളരെ ബിസിയാണ്, നമുക്ക് പിരിഞ്ഞു പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ദൈവം നമ്മെ ന്യായം വിധിക്കും. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. അവൻ ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അവിടെ കയ്യൊന്ന് ഉയർത്തിക്കാട്ടെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമുക്ക് മുൻപോട്ട് വിളിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് വി വിൽ ബി പ്രേയിങ്, പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ഓക്കെ.